അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ പോലും ആണ്ടിൽ ഒരിക്കലല്ലാതെ മറ്റാരും അവിടെ പ്രവേശിച്ചിരുന്നില്ല. എന്നാൽ കർത്താവായ യേശു മരിച്ചപ്പോൾ വേർപാടിന്റെ തിരശീല രണ്ടായി കീറി. അതിന്റെ അർത്ഥം ക്രിസ്തു അതിവിശുദ്ധ സ്ഥലത്ത് ദൈവസന്നിധിയിലേക്ക് ഉള്ള വഴി എന്നേക്കുമായി തുറന്നു തന്നു എന്നാണ്. ഇപ്പോൾ അതിവിശുദ്ധ സ്ഥലം സ്വർഗത്തിലാണ്. അവിടെയാണ് ക്രിസ്തു ഇപ്പോൾ ആയിരിക്കുന്നത്.
ട്രാൻസ്‌വേൾഡ് റേഡിയോയുടെ ജീവസന്ദേശ വചന പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ആശയില്ലാത്തവർക്ക് പ്രത്യാശയും തകർന്ന ജീവിതങ്ങൾക്ക് പുതുജീവനും പുതുവഴിയും ദൈവവചനത്തിൽ ലഭ്യമാണ്. ലോകം അസ്ഥിരതയിലേക്കും അസമാധാനത്തിലേക്കും ജനങ്ങളെ നയിക്കുമ്പോൾ നിത്യജീവനിലേക്കുള്ള നിത്യരക്ഷയിലേക്കുള്ള വാതായനങ്ങളെ നമ്മുടെ മുമ്പിൽ തുറക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. ഇന്നും ഈ വചനം പഠിക്കുവാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
ക്രിസ്തു മറ്റെല്ലാ ദേവന്മാരെക്കാളും ശ്രേഷ്ഠനാണ്. യഹൂദന്മാർ ശ്രേഷ്ഠമെന്ന് ചിന്തിച്ചിരുന്ന പ്രവാചകന്മാരെക്കാൾ, പുരോഹിതന്മാരെക്കാൾ, മോശയേക്കാൾ, അബ്രഹാമിനേക്കാൾ, ഇനിയും അവർ ചിന്തിച്ചിരുന്ന ദൈവാലയത്തേക്കാൾ ക്രിസ്തു ശ്രേഷ്ഠനാകുന്നു എന്ന് അവരെ പഠിപ്പിക്കുകയാണ് എബ്രായ ലേഖനത്തിലൂടെ ചെയ്യുന്നത്. 7-ാം അധ്യായത്തിൽ നാം കണ്ടത് അവൻ മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠനാണ്, അവൻ പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ ദൈവാലയത്തേക്കാൾ ശ്രേഷ്ഠനാകുന്നു എന്ന് ഈ ജനത്തെ ബോധ്യപ്പെടുത്തുവാൻ പൗലോ ശ്രമിക്കുന്നതാണ് നാം കാണുന്നത്. അതാണ് വാസ്തവം. 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നാം ചിന്തിച്ചിരുന്നല്ലോ. 3-ഉം 4-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത് എബ്രായലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം, ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു, ആകയാൽ അർപ്പിപ്പാൻ ഇവനും വല്ലതും വേണം. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതൻ ആകെയില്ലായിരുന്നു. ന്യായപ്രമാണപ്രകാരം വഴിപാട് അർപ്പിക്കുന്നവർ ഉണ്ടല്ലോ. യെരുശലേം ദേവാലയം ഇതെഴുതുമ്പോഴും നിലനിന്നിരുന്നു എന്നും പുരോഹിതന്മാർ അപ്പോഴും തങ്ങളുടെ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരുന്നു എന്നും ഈ വാക്യം വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പുസ്തകം എഴുതിയത് AD 70 ശേഷമാകുന്നു എന്ന്. ഇനിയും 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യകൂടാരം അഥവാ യഥാർത്ഥ കൂടാരം സ്വർഗത്തിലാണ്. ദൈവം മോശയോട് മരുഭൂമിയിൽ സമാഗമന കൂടാരം ഉണ്ടാക്കുവാൻ നിർദ്ദേശിച്ചപ്പോൾ സ്വർഗത്തിലുള്ള യഥാർത്ഥ കൂടാരത്തിന്റെ മാതൃക അവന് കൊടുത്തു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ലളിതവും മനോഹരവുമായ സമാഗമന കൂടാരം ക്രിസ്തുവിന്റെ നിഴലാണ്. അതിനെ ഒരു കൂടാരം എന്നാണ് വിളിച്ചിരുന്നത്. വശങ്ങളിൽ ഇരുപുറവും സ്വർണം പൊതിഞ്ഞ പലകകൾ വെച്ച് മറച്ചിരുന്നു. 30 മുഴം നീളവും 10 മുഴം വീതിയും അതിനുണ്ടായിരുന്നു. അതിനെ 2 ഭാഗമായി വിഭജിച്ചിരുന്നു. 1-ാമത്തെ ഭാഗത്ത് വിശുദ്ധ സ്ഥലമെന്നും അതിൽ 3 ഉപകരണങ്ങളുമാണ് ഉണ്ടായിരുന്നത്. പൊന്നുകൊണ്ടുണ്ടാക്കിയ നിലവിളക്ക്, പൊന്നുകൊണ്ടുണ്ടാക്കിയ കാഴ്ചയപ്പത്തിന്റെ മേശ, പൊന്നുകൊണ്ടുള്ള ധൂപപീഠം. ഈ ധൂപപീഠത്തിന്മേൽ സൗരഭ്യവാസനയായ ധൂപവർഗം മാത്രമേ അർപ്പിച്ചിരുന്നുള്ളൂ. വിളക്ക് തണ്ട് ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിന്റെ നിഴലായിരുന്നു. ജീവന്റെ അപ്പം എന്ന നിലയിൽ കാഴ്ചയപ്പത്തിന്റെ മേശ അവന്റെ ചിഹ്നമായിരുന്നു. സ്വർണം കൊണ്ടുള്ള ധൂപപീഠത്തിങ്കൽ മഹാപുരോഹിതൻ പ്രാർത്ഥന കഴിച്ചിരുന്നു. അത് നമ്മുടെ ശ്രേഷ്ഠനായ പുരോഹിതനും നമുക്കുവേണ്ടി പക്ഷവാദം ചെയ്യുന്നവനുമായ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. പാപപരിഹാരയാഗത്തിന്റെ മഹാദിനത്തിൽ മഹാപുരോഹിതൻ തിരശീലയ്ക്കപ്പുറത്തുള്ള 2-ാമത്തെ ഭാഗത്ത് പ്രവേശിക്കുന്നു. ആ ഭാഗത്തിന് അതിവിശുദ്ധ സ്ഥലമെന്നാണ് പേര്. അവിടെ 2 ഉപകരണങ്ങളാണുള്ളത്. 1 നിയമപ്പെട്ടകം, അത് തടികൊണ്ട് നിർമ്മിച്ചതും അകവും പുറവും സ്വർണം കൊണ്ട് പൊതിഞ്ഞതുമായ ഒരു പെട്ടിയായിരുന്നു. അതിൽ 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലകളും മന്ന നിറച്ച പാത്രവും അഹരോന്റെ തളിർത്ത വടിയും വെച്ചിരുന്നു. കർത്താവായ യേശുക്രിസ്തു ന്യായപ്രമാണം നിവർത്തിക്കുവാനായി വന്നു എന്ന വസ്തുതയാണ് 10 കൽപ്പനകൾ സൂചിപ്പിക്കുന്നത്. അതിന്റെ പൂർണതയിൽ 10 കൽപ്പനകൾ നിവർത്തിച്ചിട്ടുള്ള ഏക വ്യക്തി യേശുക്രിസ്തുവാണ്. ഇന്നും അവൻ ജീവന്റെ അപ്പമാകുന്നു എന്ന വാസ്തവമാണ് മന്ന ഇട്ടുവെച്ച പാത്രം സൂചിപ്പിക്കുന്നത്. അഹരോന്റെ തളിർത്ത വടി ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിക്കുന്നു. നിയമപ്പെട്ടകത്തിന് കൃപാസനം എന്നു പേരുള്ള മനോഹരമായ മൂടിയുണ്ടായിരുന്നു. അതിന്മേൽ പൊന്നുകൊണ്ട് അടിപ്പുപണിയായി ഉണ്ടാക്കിയ രണ്ട് കെരൂബുകളുമുണ്ടായിരുന്നു. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ കൃപാസനത്തിന്മേൽ രക്തം തളിക്കും. അതുകൊണ്ടാണ് അത് ഒരു കൃപാസനമായിരുന്നത്. അത് ദൈവത്തിന്റെ നിവാസസ്ഥാനമായിരുന്നു. അതായത് ഇസ്രായേൽ ജനത്തെ ദൈവം കണ്ടുമുട്ടുന്ന സ്ഥലമായിരുന്നു അത്. സമാഗമന കൂടാരത്തിന് ചുറ്റും തുണികൊണ്ട് മറച്ചിരുന്ന ഒരു പ്രാകാരമുണ്ടായിരുന്നു. അതിന് 100 മുഴം നീളവും 50 മുഴം വീതിയുമായിരുന്നു. ആ പുറത്തെ പ്രാകാരത്തിൽ രണ്ട് ഉപകരണങ്ങൾ വെച്ചിരുന്നു. ഒന്നാമത്തേത് താമ്ര യാഗപീഠമാണ്. അവിടെയായിരുന്നു എല്ലാ യാഗവും അർപ്പിച്ചിരുന്നത്. പാപപ്രശ്നം അവിടെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. അതുപോലെ തന്നെ വിശുദ്ധന്മാരും വീണ്ടും പാപം ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു പുരോഹിതന് കഴുകുവാൻ ഒരു തൊട്ടിയുണ്ടായിരുന്നു. പാപത്തിൽ നിന്നുള്ള കഴുകലിനെയാണ് ഈ തൊട്ടിയിൽ നിന്നുള്ള കഴുകൽ സൂചിപ്പിച്ചിരുന്നത്. വിശുദ്ധ സ്ഥലത്താണ് പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്തതും ആരാധന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നത്. നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. നാം ദൈവവചനം ധ്യാനിക്കുമ്പോഴും അവനെ അനുസരിച്ച് അവന്റെ സാന്നിധ്യത്തിൽ നടക്കുമ്പോഴും ദൈവത്തെ നാം ആരാധിക്കുകയത്രേ ചെയ്യുന്നത്. അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ പോലും ആണ്ടിൽ ഒരിക്കലല്ലാതെ മറ്റാരും അവിടെ പ്രവേശിച്ചിരുന്നില്ല. എന്നാൽ കർത്താവായ യേശു മരിച്ചപ്പോൾ വേർപാടിന്റെ തിരശീല രണ്ടായി കീറി. അതിന്റെ അർത്ഥം ക്രിസ്തു അതിവിശുദ്ധ സ്ഥലത്ത് ദൈവസന്നിധിയിലേക്ക് ഉള്ള വഴി എന്നേക്കുമായി തുറന്നു തന്നു എന്നാണ്. ഇപ്പോൾ അതിവിശുദ്ധ സ്ഥലം സ്വർഗത്തിലാണ്. അവിടെയാണ് ക്രിസ്തു ഇപ്പോൾ ആയിരിക്കുന്നത്. സ്വർണം കൊണ്ടുണ്ടാക്കിയ ധൂപപീഠം നിയമപ്പെട്ടകവും ഇപ്പോൾ സ്വർഗത്തിലാകുന്നു എന്ന് അടുത്ത അധ്യായത്തിൽ നാം കാണുന്നതത്രേ. ക്രിസ്തു അവിടെ ആയതുകൊണ്ട് അവ അവിടെ തന്നെയുണ്ട്. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ സമാഗമന കൂടാരവും മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. അതിന് ചുറ്റിനും ഇസ്രായേൽ ഗോത്രങ്ങൾ കൂടാരമടിച്ചിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും അവർക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നു. പുരോഹിതന്മാർ ധൃതി പിടിച്ച് യാഗങ്ങൾ അർപ്പിക്കുവാൻ ബന്ധപ്പെടുന്നത് അവർക്ക് കാണാമായിരുന്നു. ദൈവം കൽപ്പിച്ച എല്ലാ അനുഷ്ഠാനങ്ങളും നിവർത്തിക്കുവാൻ അവർ ബദ്ധശ്രദ്ധരായിരുന്നു. അവയെല്ലാം യഥാർത്ഥമായതിന്റെ നിഴലായിരുന്നു. വാസ്തവമായത് സ്വർഗത്തിലായിരുന്നു. ഇന്ന് യേശു സ്വർഗീയമായ കൂടാരത്തിൽ എനിക്കും താങ്കൾക്കും വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടാണിരിക്കുന്നത്. പ്രിയ സുഹൃത്തെ, ക്രിസ്തു ഇന്ന് നിങ്ങൾക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നുവോ? ക്രിസ്തു ഇന്ന് താങ്കൾക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീർന്നിട്ടുണ്ടോ? താങ്കൾ ഇന്ന് രാവിലെ ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടാണോ ഉണർന്നത്? അവിടുന്ന് സ്വർഗത്തിൽ താങ്കൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്രിസ്തു താങ്കൾക്ക് വേണ്ടി മധ്യസ്ഥത കഴിക്കുന്നവനാണ്. താങ്കളുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ താങ്കൾ അവന്റെ അടുത്തേക്കാണ് പോകേണ്ടത്. താങ്കളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ എന്തിനു വിഷമിപ്പിക്കുന്നു? യേശു താങ്കൾക്ക് ഇന്ന് യാഥാർത്ഥ്യമായി തീർന്നിട്ടില്ലേ? ജീവിക്കുന്ന രക്ഷകനായ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. അതാണ് എബ്രായ ലേഖന എഴുത്തുകാരൻ ഇവിടെ പറയുന്നത്. ദൈവം നമ്മുടെ കണ്ണുകളിൽ നിന്നും മൂടുപടം നീക്കി യേശുക്രിസ്തുവിനെ അവന്റെ സകല ശക്തിയിലും അവന്റെ പൂർണ്ണ രക്ഷയിലും അവന്റെ സമ്പൂർണ്ണ സ്നേഹത്തിലും കരുതലിലും നമുക്ക് യാഥാർത്ഥ്യമാക്കി തരട്ടെ. പ്രിയ സുഹൃത്തെ, താങ്കൾ അവന്റെ സാന്നിധ്യബോധത്തിൽ നടക്കുമെങ്കിൽ താങ്കൾ അവനോടുകൂടെ എല്ലായിടത്തും നടക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിത്തീരും. ക്രിസ്തു താങ്കളോട് കൂടെയുള്ളപ്പോൾ താങ്കൾക്ക് പോകുവാൻ കഴിയാത്ത അനേക സ്ഥാനങ്ങളും പറയുവാൻ കഴിയാത്ത അനേക കാര്യങ്ങളും ചെയ്യുവാൻ കഴിയാത്ത അനേക പ്രവൃത്തികളും ഉണ്ടായിരിക്കും. അവയെ താങ്കൾ ഉപേക്ഷിക്കേണ്ടതായി വരും. എല്ലായ്പ്പോഴും ക്രിസ്തു താങ്കളോട് കൂടെ ഉണ്ട് എന്ന് താങ്കൾക്ക് അനുഭവമാകുമ്പോൾ താങ്കൾ താങ്കളുടെ സ്വഭാവത്തെ സൂക്ഷിക്കുകയും നടപ്പിനെ ക്രമീകരിക്കുകയും ചെയ്യും. താങ്കൾ ഇന്ന് ജീവിക്കുന്ന ക്രിസ്തുവാണ്. അവൻ ജീവിക്കുകയും നമുക്കുവേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗത്തിലുള്ള യഥാർത്ഥ കൂടാരത്തിൽ, മേന്മയേറിയ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു എന്ന കാര്യം വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ. അവൻ ദൈവസിംഹാസനത്തെ കൃപാസനമാക്കി തീർത്തു. അവൻ അവിടെ ഉള്ളതുകൊണ്ട് പൂർണ്ണ ഉറപ്പോടും നിശ്ചയത്തോടും കൂടെ ധൈര്യത്തോടെ അവന്റെ അടുത്ത് ചെല്ലുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തെ ക്ഷമിക്കണമേ എന്നാണ് നാം മറ്റെന്തിനേക്കാളും ഉപരിയായി പ്രാർത്ഥിക്കേണ്ടത്. താങ്കളുടെ കാര്യം എനിക്കറിയില്ല, എന്നാൽ എന്റെ വിശ്വാസത്തെക്കാൾ എനിക്ക് അവിശ്വാസമാണ് കൂടുതലായിട്ടുള്ളത്. വിശ്വസിക്കണം, വിശ്വസിക്കണമെന്ന് എപ്പോഴും പറയുമ്പോഴും ജീവിതത്തിൽ അവിശ്വാസത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ടാകും. നാം വിശ്വാസത്തിൽ അവന്റെ അടുത്തേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം കൂടാതെ നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. എബ്രായർ 11:6. അതുകൊണ്ട് എനിക്കും താങ്കൾക്കും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു യാഥാർത്ഥ്യമായി തീരേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവനെ കാണുന്നതിനോ ശാരീരിക ചെവികൾ കൊണ്ട് അവന്റെ ശബ്ദം കേൾക്കുന്നതിനോ കഴിയുകയില്ല. എന്നാൽ വിശ്വാസത്തിനു മാത്രം തുറക്കുവാൻ കഴിയുന്ന ആന്തരികമായ കണ്ണുകൾ കൊണ്ട് അവനെ ദർശിക്കുന്നതിനും ആന്തരികമായ കാതുകൾ കൊണ്ട് അവനെ ശ്രദ്ധിക്കുന്നതിനും താങ്കൾക്ക് സാധിക്കും. എത്ര മനോഹരമായ കാര്യമാണത്! നാം അവന്റെ സന്നിധിയിലാണ് ആയിരിക്കുന്നത്. ഇനിയും, പുതിയ നിയമം പഴയതിനേക്കാൾ ഉത്തമം എന്നാണ് തുടർന്ന് നാം കാണുന്നത്. 6 ഞാൻ വായിക്കട്ടെ. 8:6. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. അവൻ വിശേഷതയേറിയ ശുശ്രൂഷ പ്രാപിച്ചിരിക്കുന്നു എന്ന്. സ്വർഗ്ഗത്തിലെ യഥാർത്ഥ സമാഗമന കൂടാരത്തിന്റെ നിഴലായിരുന്നു ഇവിടെ ഭൂമിയിലെ സമാഗമന കൂടാരം. ക്രിസ്തു അവിടെ ഉയരത്തിൽ ജീവിക്കുന്നു. അവന് നമ്മെ രക്ഷിക്കപ്പെട്ടവരായി സൂക്ഷിക്കുവാൻ കഴിയും. ക്രിസ്തു ഉയരത്തിൽ എനിക്ക് വേണ്ടി അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്കും എന്റെ രക്ഷ നഷ്ടപ്പെടുമായിരുന്നു. അതേ സുഹൃത്തെ, അവൻ അവിടെ നമുക്കുവേണ്ടി ജീവിക്കുന്നു. നമുക്ക് എത്രമാത്രം അവനെ ആവശ്യമായിരിക്കുന്നു! അവൻ വിശേഷതയേറിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. ഇന്ന് നമുക്കൊരു പുതിയ നിയമമാണുള്ളത്. ദൈവം ചെയ്തതായ ഒരു പുതിയ നിയമമാകുന്നു അത്. അത് പഴയ നിയമത്തിന് എതിരുമാകുന്നു. ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തു. പിന്നീട് ദൈവം മോശയ്ക്ക് സമാഗമന കൂടാരത്തെ സംബന്ധിച്ച്, അതിലെ ആരാധനയെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകി. അവിടെയായിരുന്നു പാപത്തിന് പരിഹാരം കണ്ടെത്തിയിരുന്നത്. പാപത്തെ കൈകാര്യം ചെയ്തിരുന്നത് അവിടെയായിരുന്നു. ന്യായപ്രമാണം പാലിക്കുന്നതുകൊണ്ട് യാതൊരു വ്യക്തിക്കും ഒരിക്കലും രക്ഷിക്കപ്പെടുവാൻ കഴിയില്ല. അവർ രക്ഷിക്കപ്പെട്ടിരുന്നില്ല. യാതൊരുത്തനും ദൈവത്തിന്റെ അടുത്ത് കടന്നുവന്ന് ഇപ്രകാരം പറഞ്ഞില്ല, ഞാൻ നിന്റെ കൽപ്പനകൾ എല്ലാം പാലിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്നെ സ്വീകരിക്കുക എന്ന്. അതിനുപകരം അവർ ദൈവത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചതുകൊണ്ട് നിരന്തരമായി യാഗങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തത്. അവർക്ക് ദൈവതേജസ് നഷ്ടപ്പെട്ടിരുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ സ്ഥിതിയായിരുന്നില്ല അവരുടെ ജീവിതം. ഈ വാസ്തവം ന്യായപ്രമാണം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. യാഗവ്യവസ്ഥിതി മുഴുവനും നിഴലായിരുന്നു. ദൈവം അവർക്ക് കൊടുത്ത സമാഗമന കൂടാരം അക്ഷരികമായതായിരുന്നുവെങ്കിലും ക്രിസ്തു ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന യഥാർത്ഥ സമാഗമന കൂടാരത്തിന്റെ ഒരു നിഴലായിരുന്നു അത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ, നമുക്കൊരു വിശേഷതയേറിയ പുരോഹിതനുണ്ട് എന്നും നമുക്കൊരു മേന്മയേറിയ യാഗമുണ്ടെന്നും നമുക്ക് വിശേഷതയേറിയ ഒരു സമാഗമന കൂടാരം ഉണ്ട് എന്നുമാണ് നാം ഇതുവരെ കണ്ടത്. ഇതെല്ലാം താമ്രയാഗപീഠത്തിങ്കൽ വെളിപ്പെടുന്നു. കാരണം ക്രിസ്തു ഈ മൂന്ന് കാര്യങ്ങളുമാകുന്നു. അവിടെ ശുശ്രൂഷ ചെയ്യുന്ന വിശേഷതയേറിയ പുരോഹിതനാണ് ക്രിസ്തു. അവൻ വിശേഷതയേറിയ യാഗമാകുന്നു. അവൻ തന്നെത്താൻ അർപ്പിച്ചു. അവൻ വിശേഷതയേറിയ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. അവൻ തന്റെ തന്നെ രക്തം എന്റെയും താങ്കളുടെയും പാപത്തിനുവേണ്ടി യാഗമായി അർപ്പിച്ചു. വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട, നാം വായിച്ചല്ലോ, പഴയ നിയമത്തിൽ ദൈവം മോശയുടെ ന്യായപ്രമാണം നൽകി. ഇസ്രായേൽ ജനം അത് ലംഘിച്ചപ്പോൾ അവർ യാഗങ്ങൾ കൊണ്ടുവന്നു. മുമ്പ് ദൈവം മോശയുടെ ന്യായപ്രമാണവും ഈ സമാഗമന കൂടാരത്തിലെ ആചാരങ്ങളിൽ കൂടി തന്നെ സമീപിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. അബ്രഹാമിനെ പോലെ അവർ വിശ്വാസത്താൽ ദൈവത്തിങ്കിലേക്ക് കടന്നുവന്നു. അബ്രഹാമിന്റെ കാലത്തിന് മുൻപോട്ട് നാം നോക്കുമ്പോൾ നോഹ വ്യത്യസ്തമായ ഒരു അടിസ്ഥാനത്തിലായിരുന്നു എന്ന് നാം കാണുന്നു. വ്യത്യസ്ത കാലയളവിൽ വ്യത്യസ്തമായ രീതികളിൽ ദൈവം മനുഷ്യനോട് ഇടപെട്ടിരുന്നു എന്ന് വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. പലരും ഇത് അംഗീകരിക്കുന്നില്ല എങ്കിൽ തന്നെ യാഥാർത്ഥ്യമതാണ്. ഓരോ പ്രത്യേക യുഗങ്ങളിൽ ദൈവത്തിന്റെ പ്രവർത്തന രീതിയും വ്യത്യസ്തമായിരുന്നു, ഇടപെടൽ വ്യത്യസ്തമായിരുന്നു. എബ്രായ ലേഖന എഴുത്തുകാരൻ ഇവിടെ പറയുന്നത് നമുക്കിപ്പോൾ ഒരു വിശേഷതയേറിയ നിയമമുണ്ട് എന്നാണ്. അത് വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമമാണ്. ഞാനും നിങ്ങളും വിശ്വാസികൾ എന്ന നിലയിൽ അതിന്റെ പങ്കുകാരായി തീർന്നിരിക്കുന്നു എങ്കിലും ദൈവത്തിന് ഇസ്രായേലിനോടുള്ള തന്റെ പ്രവർത്തനം അവസാനിച്ചിട്ടില്ല. ഈ വിശേഷതയേറിയ വാഗ്ദത്തങ്ങൾ ഭാവിയിൽ ആയിരമാണ്ടു വാഴ്ചയിൽ അവരിൽ നിവർത്തിക്കപ്പെടും. പഴയ നിയമ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ അവരുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുമെന്നുള്ള കാര്യം അവഗണിക്കുവാൻ കഴിയുകയില്ല. ഉദാഹരണമായി യിരെമ്യാവിന്റെ പ്രവചനം ശ്രദ്ധിക്കുക. അവിടെ നാം വായിക്കുന്നത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യാക്കോബിൻ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റി അവന്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. നഗരം അതിന്റെ കൽക്കുന്നിന്മേൽ പണിയപ്പെടും, അരമനയും യഥാസ്ഥാനപ്പെടും. യെശയ്യാ പ്രവചനം 30:18. തുടർന്ന് യിരെമ്യാ പ്രവചനം 31:8 ഇപ്രകാരം നാം വായിക്കുന്നു, ഞാൻ അവരെ വടക്കുദേശത്തു നിന്ന് വരുത്തുകയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവരെയും അവരോടുകൂടെ കുരുടനെയും മുടന്തനെയും ഗർഭിണിയെയും നോവ് കിട്ടിയവളെയും എല്ലാം ശേഖരിക്കുകയും ചെയ്യും. അങ്ങനെ വലിയൊരു സംഘം ഇവിടേക്ക് മടങ്ങിവരും. തുടർന്ന് ആ അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ജാതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ, ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പീൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു, ഒരിടയൻ തന്റെ കൂട്ടത്തെ കാക്കുന്നതുപോലെ അവനെ കാക്കും എന്ന് പറവീൻ. യഹോവ യാക്കോബിനെ വീണ്ടെടുത്തു, അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വീണ്ടെടുപ്പൻ പ്രകാരം അല്ല ഇസ്രായേലിലെ യഹൂദന്മാർ ഇന്നായിരിക്കുന്നത്. അവർ അവനിൽ നിന്ന് അകന്നിരിക്കുകയാണ്. എന്നാൽ ആ ദിവസം വരുമ്പോൾ എബ്രായ ലേഖന എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് നിവൃത്തിയാകും. ദൈവം ഈ ജനത്തോട് വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിച്ചിരിക്കുന്ന വിശേഷതയേറിയ നിയമം അനുസരിച്ച് ഇടപെടും എന്ന് ഇവിടെ പറഞ്ഞു. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദാ ഗ്രഹത്തോടും എഴുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈപിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവചനം 31:31-33 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. വാസ്തവത്തിൽ ദൈവം പറയുന്നത് ഇതാണ്, ഞാൻ അവർക്ക് മുമ്പ് കൊടുത്തതായ ആ കൽപ്പനകൾ കട്ടിയായുള്ള കല്ലിൽ ആണ് എഴുതിക്കൊടുത്തത്. എന്നാൽ അത് അവർ പാലിച്ചില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ അതിനെ ഹൃദയത്തിന്റെ മാംസപ്പലകമേൽ എഴുതുവാൻ പോകുകയാണ്. ഇതേവരെയും ഇസ്രായേൽ ജനം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിട്ടില്ല. ഈ വാഗ്ദത്തം അനുസരിച്ചല്ല യഹൂദന്മാർ ഇന്ന് ഇസ്രായേൽ ദേശത്തായിരിക്കുന്നത്. എന്നാൽ ഒരു ദിവസം യിരെമ്യാവിന്റെ പ്രവചനം നിവൃത്തിയാകുവാൻ പോകുന്നു. യിരെമ്യാവ് 31:34 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും, ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. എബ്രായ ലേഖന എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, പുതിയ നിയമം വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ടതാണ്. വിശേഷതയേറിയ നിയമത്തിന്മേൽ വിശേഷതയേറിയ വാഗ്ദത്തങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ക്രിസ്തുവാണ്. 8:7 വായിക്കുന്നത്, ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിലെന്ന്, ഒന്നാമത്തെ നിയമം ആവശ്യത്തിനുതകുന്നതായിരുന്നില്ല. അതുകൊണ്ട് അതിനേക്കാൾ വിശേഷതയേറിയതായി ഒരു നിയമം ആവശ്യം ആയി വന്നു. അപ്പോൾ പഴയ നിയമം തെറ്റായിരുന്നോ എന്ന് ചിലർ ചോദിക്കും. അല്ല, അതല്ല സംഗതി. അടുത്ത വാക്യം ശ്രദ്ധിക്കുക, എട്ടാം വാക്യം. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളിച്ചെയ്യുന്നത്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദാ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിന്റെ അരുളപ്പാട്. എന്നാൽ അവരിൽ കുറ്റം കണ്ടുകൊണ്ട് പഴയ നിയമത്തിനല്ലായിരുന്നു തെറ്റ്, പിന്നെയോ തെറ്റ് അവർക്കായിരുന്നു. ദൈവത്തിന്റെ നിയമത്തിനല്ല ഒരിക്കലും പ്രശ്നമുള്ളത്. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ എന്നിലും നിങ്ങളിലും വളരെയധികം തെറ്റുകളും കുറ്റങ്ങളുമുണ്ട്. എനിക്ക് നിങ്ങൾക്ക് ന്യായപ്രമാണം അനുഷ്ഠിക്കുവാൻ കഴിയുന്നില്ല, കൽപ്പന അനുസരിക്കുവാൻ കഴിയുന്നില്ല, അത് ആവശ്യപ്പെടുന്നത്രയും ഉയരുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുകയില്ല. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദാ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. യിരെമ്യാവിന്റെ പ്രവചനത്തിൽ ഇത് നാം ഇപ്പോൾ കണ്ടുകഴിഞ്ഞു. മറ്റ് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലും നിങ്ങൾക്കിത് വായിക്കുവാൻ കഴിയും. ഒൻപതാം വാക്യത്തിൽ, ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല, അവർ എന്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഒന്നാമത്തെ നിയമം ജനം ലംഘിച്ചു. അത് ആവശ്യപ്പെട്ടിരുന്നതുപോലെ അവർ പ്രയത്നിക്കുവാൻ അശക്തരായിരുന്നു. അങ്ങനെ പ്രവർത്തിക്കുവാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. പത്താം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇവിടെ പുതിയ നിയമം അവരുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെടുമെന്ന്, പഴയ നിയമം കല്ലിലായിരുന്നു, ഇനിയും കൽപ്പലകളിന്മേലല്ല ഹൃദയത്തിന്റെ മാംസപ്പലകകളിൽ ആകുന്നു അത് എഴുതുന്നത്. അതുകൊണ്ട് അതവർക്ക് അനുസരിക്കുവാൻ കഴിയും. അത് മനഃപ്പാഠം പഠിക്കാൻ പോകേണ്ട കാര്യമല്ല, അവരുടെ ഹൃദയത്തിൽ അത് ദൈവം തന്നെ എഴുതും. 11-12 വാക്യങ്ങളിൽ, ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല, അവർ ആബാലവൃദ്ധം, എല്ലാവരും എന്നെ അറിയും, ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. പാപങ്ങളുടെ പൂർണമായ മോചനമുണ്ടാകും, പൂർണമായി ക്ഷമിക്കപ്പെടും. 13-ാം വാക്യം, പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു, എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതുമെല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം മോശയുടെ ന്യായപ്രമാണ വ്യവസ്ഥയും കീഴിലല്ല, അതൊരു പഴയ മാതൃകയാണെന്ന് ദൈവം പറയുന്നു. ഒരു പുതിയ മാതൃക ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ്. ആ പുതിയ നിയമം ദൈവം നമ്മുടെ രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി ഉണ്ടാക്കിയിരിക്കുന്നു. പഴയ നിയമത്തിന് എന്തെങ്കിലും തെറ്റുപറ്റിയതുകൊണ്ടല്ല ദൈവം അപ്രകാരം ചെയ്തത്, പിന്നെയോ നമ്മിൽ തെറ്റുള്ളതുകൊണ്ട് ദൈവം അത് ചെയ്തു. ഇന്ന് പഴയ നിയമത്തിലേക്ക് പിന്തിരിഞ്ഞു പോകുന്നവരെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു. അവർ മോശയുടെ ന്യായപ്രമാണം പാലിക്കുന്നതിനും ശബത്ത് ദിവസം ആചരിക്കുന്നതിനും ശ്രമിക്കുന്നു. വാസ്തവത്തിൽ അവർ ആത്മാർത്ഥതയോടെ അത് പഠിക്കുമെങ്കിൽ തങ്ങൾ മോശയുടെ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. അവർക്കത് പൂർണ്ണമായി അനുഷ്ഠിക്കുവാൻ കഴിയുകയില്ല. കരുണയ്ക്കായി നാം എല്ലാവരും ദൈവത്തിന്റെ അടുത്ത് ചെല്ലുകയും അവന്റെ പുതിയ നിയമത്തിൽ നൽകിയിരിക്കുന്ന രക്ഷകനെ നാം സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനുഷ്യനിൽ എന്തെങ്കിലും നല്ല കാര്യം ഉളവാക്കുന്നതിന് ന്യായപ്രമാണം പൂർണ്ണമായും അശക്തമായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. റോമാലേഖനം 7:18. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം വളരെ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പരിശ്രമിക്കുമ്പോൾ നമുക്കിത് വാസ്തവമാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. മനുഷ്യൻ പൂർണ്ണമായും വീഴ്ച വന്നവനാണ്. അതിന്റെ അർത്ഥം അടുത്ത വീട്ടിലെ മനുഷ്യൻ അല്ലെങ്കിൽ ഏറ്റവും നീചമായ പാപത്തിൽ ജീവിക്കുന്നവൻ മാത്രം വീഴ്ച വന്നവനാകുന്നു എന്നല്ല. ഇതിന്റെ അർത്ഥം നിങ്ങളും ഞാനും സകല മനുഷ്യനും വീഴ്ച വന്ന മനുഷ്യരാകുന്നു എന്നത്രേ. ഈ പറഞ്ഞ വ്യക്തി ചെയ്തതായ ഏറ്റവും മോശമായ പ്രവൃത്തി പോലെ ചെയ്യുവാൻ സാധ്യതയുള്ള കഴിവുള്ള ഒരു വ്യക്തിയാകുന്നു ഞാൻ. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഞാനത് ചെയ്യുന്നില്ല എന്നത് ദൈവത്തിന്റെ വലിയ കൃപയൊന്നു മാത്രമാണ്. നാം വീഴ്ച വന്ന മനുഷ്യരാകുന്നു. അതെ, അസാധ്യ കാര്യങ്ങളെ ചെയ്യുവാൻ ഇന്ന് പരിശുദ്ധാത്മാവിന് കഴിയും. ബലഹീനവും പാപമയവുമായ ജഡത്തിൽ ഒരു വിശുദ്ധ ജീവിതം ഉളവാക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ജഡത്തിൽ നന്മയുളവാക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. അത് നമ്മെ ഉയർത്തുകയില്ല, ഉയർത്തുവാൻ അതിന് കഴിവില്ല. എന്നാൽ ഒരു പുതിയ പ്രമാണം നിലവിൽ വന്നു, പരിശുദ്ധാത്മാവ്. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ പുതിയ പ്രമാണത്തിൽ രക്ഷിക്കപ്പെടുകയും വിശ്വാസ ജീവിതം നയിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ അടിസ്ഥാനപ്പെട്ട ഒരു പുതിയ നിയമം നമുക്കുണ്ട്. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെയും ക്രിസ്തുവിനെയും നൽകിയിരിക്കുന്നു. നമുക്കുവേണ്ടി പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു ഉയരത്തിൽ നിന്ന് നമ്മെ സഹായിക്കുവാനായിട്ടുണ്ട്. ഇത് വളരെ മനോഹരമായ ഒരു വേദഭാഗമാണ്. ജീവിക്കുന്ന ക്രിസ്തുവിന് കൂടുതൽ പ്രാധാന്യം നൽകുക. അവന്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അവൻ സ്വർഗത്തിൽ നമുക്കുവേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നാം കാണുന്നത്. പ്രിയ സുഹൃത്തെ, താങ്കൾ ജീവിക്കുന്ന ക്രിസ്തുവിനെ മുറുകെ പിടിക്കുമ്പോൾ താങ്കൾക്ക് ഉന്നതിയിലേക്ക് പോകുവാൻ കഴിയും. നാം ജീവിക്കുന്ന ഈ അവസരത്തിൽ അതിനേക്കാൾ ഉയരത്തിലേക്ക് നമുക്ക് പോകുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിനു മാത്രമേ നമ്മെ ആ ഉയരത്തിൽ കൊണ്ടെത്തിക്കുവാൻ സാധിക്കൂ. പഴയ കൽപ്പനകളോ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ആദർശങ്ങളോ ഒന്നും കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള സമർപ്പണത്തോടുകൂടെ മുൻപോട്ടു പോകുവാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് നൽകിത്തന്ന ഈ അതിമനോഹരമായ സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ലഭിക്കുന്നതായ ആയുസ്സിന്റെ ദിനങ്ങൾ നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പലപ്പോഴും സ്വന്തം പരിശ്രമങ്ങളാൽ കാര്യങ്ങൾ ക്രമീകരിക്കുവാനായി വളരെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അത് സാധ്യമല്ല എന്ന് ഞങ്ങളെ നീ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. നിന്റെ വചനമനുസരിച്ച് മുൻപോട്ട് പോകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
എബ്രായ ലേഖന പഠനത്തിന്റെ വിഷയ വിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക.
ഇന്നത്തെ പഠനം താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. താങ്കളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതുപോലെ ഞങ്ങളുടെ മെയിലിംഗ് ലിസ്റ്റിൽ താങ്കളുടെ പൂർണ്ണ മേൽവിലാസം ചേർക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയതും ഇന്ന് തന്നെ ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. ഇമെയിൽ ഐഡി malayalam.ttb@radio882.com. ഞങ്ങളുമായി നേരിൽ ഉടൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ 9447767378 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ വിളിക്കുവാൻ 0469270024, 0469270024 എന്ന നമ്പറും ഉപയോഗിക്കാവുന്നതാണ്. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടികൾ ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് radio882.com.